സമുദായത്തിൽ ബഹുഭൂരിപക്ഷവും എന്ന വസ്തുത എനിക്ക് ബോധ്യപ്പെട്ടു. ആ വിഷയമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഈ ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്തിൽ ഞാൻ വളരെ ചിന്തിച്ചു. അതായത് അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായിട്ടുള്ളവരെ, ആമിനു, നിങ്ങൾ വിശ്വസിക്കുവിൻ, ബില്ലാഹി അല്ലാഹുവിൽ, വറസൂലിഹി അല്ലാഹുവിൽ റസൂലിലു. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചതിൽ അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും മറ്റ് വിഷയങ്ങളിലും ഒക്കെ വിശ്വസിച്ചവരെ എന്നാണ് അതിന്റെ ആശയം. വിശ്വസിച്ചവരെ വിളിച്ചിട്ട് അവരോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുക. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു, ആളുകൾ ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അങ്ങനെ ഒരു കൂട്ടർ ഉണ്ടെന്ന് ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. അള്ളാഹുവിലും മദ്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നു, മുഅ്മിനീങ്ങളോട്ടല്ലതാനും അങ്ങനത്തെവരുണ്ട് ഈശ്വരരുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു. ആലത്തിൽ ഇഹ്റാബ് ആമന്ന ഖുല്ലം തുഅ്മിനു വലാക്കിൻ ഖൂലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത്. ഞങ്ങൾ വിശ്വസിച്ചു എന്ന് ഇഹ്റാബികൾ പറഞ്ഞു. അപ്പോൾ അവരോട് പറയുവാൻ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു കൽപ്പിക്കുന്നു, ഖുല്ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, വലാക്കിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിമായിരിക്കുന്നു എന്ന് പറഞ്ഞോളൂ. വിശ്വാസം ഒലമ്മായ ദുഹ്ലിൽ ഈമാൻ ഫീ ഖുലൂബിക്കും, ഈമാൻ മനസ്സിൽ തട്ടിയിട്ടില്ല. ഇങ്ങനെ എല്ലാം കൂടി പലതും ഖുർആനിൽ പലയിടത്തായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിശ്വസിച്ചു എന്ന് പറയാം, മോമിനാണെന്ന് പറയാം, മോമിനോട്ടല്ല താനും, അങ്ങനത്തെ ഒരു വിഭാഗം തീർച്ചയായും ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. എന്താണ് എവിടെയാണ് തകരാറ് എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചപ്പോൾ വളരെ തെളിഞ്ഞു കിടക്കുന്ന ഒരു പച്ച പരമാർത്ഥമാണ്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണല്ലോ ഒന്നാമത്തെ വിഷയം. ആ പറയുന്നുണ്ടെങ്കിലും അതിനെതിരായിട്ടുള്ള ഒരവസ്ഥയിലാണ് സമുദായം നീങ്ങുന്നത്. ഈ വാചകം ലോകം മുഴുവനും നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ പള്ളികളിൽ നിന്നും ദിവസേന 10 പ്രാവശ്യം ഇത് വിളിച്ചു പറയുന്നുണ്ട് അഷ്ഹദുവിനോട് കൂടെ തന്നെ. പിന്നീട് അവസാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നും കൂടി പറയുന്നു. അപ്പോൾ 15 എല്ലാ പള്ളികളിൽ നിന്നും ബാക്കി വിളിക്കുമ്പോൾ ഇതിങ്ങനെ വിളിച്ചു പറയുന്നു. കേട്ടവരെല്ലാം അത് ശരിവെക്കുകയും ചെയ്യുന്നു. പിന്നെ എപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ യഥാർത്ഥ നില നോക്കിയാൽ അതിനെതിരാണ് താൻ. ഇതെന്തൊരു ഗതികേട്! അതാണിന്ന് എന്റെ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം ആരാധിക്കപ്പെടുവാൻ അർഹൻ അല്ലാഹു അല്ലാതെ വേറെയില്ല എന്നാണല്ലോ. ആരാധന എന്നാൽ എന്ത് എന്നതിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദുആഉഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. പ്രാർത്ഥന അതാണ് ആരാധന എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി? പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹു ആകുന്നു, വേറെ ആരുമില്ല എന്നായി വിഷയം. എന്താ പ്രാർത്ഥന? മനുഷ്യനിൽ സ്വാഭാവികമായുള്ള അവന്റെ ഒരു ജന്മവാസനയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. പ്രാർത്ഥിക്കാത്ത മനുഷ്യനില്ല. പ്രാർത്ഥിക്കാത്ത മനുഷ്യനില്ല. വീട്ടിന്റെ മുറ്റത്ത് ഒരു തെങ്ങ് കാറ്റിന്റെ ശക്തിയിൽ ഇങ്ങനെ വീട്ടിന്റെ നേരെ ചാഞ്ഞു വരുന്നു. ഒരു മുട്ട് കൊടുക്കുവാനോ അതല്ലെങ്കിൽ ഒരു കമ്പി വലിച്ചു കെട്ടാനോ ഒരു നിവൃത്തിയുമില്ല. തെങ്ങ് ഇങ്ങനെ ചാഞ്ഞു വരുന്നത് കാണുന്ന ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരാഗ്രഹം ജനിക്കാതിരിക്കുമോ? ആ ആഗ്രഹം ജനിക്കാത്ത ജന്തുക്കളുണ്ട് ഇവിടെ. മനുഷ്യർക്ക് ആഗ്രഹം ജനിക്കും ഉറപ്പാ, അത് പ്രാർത്ഥനയാണ്. എന്നാൽ ഈ അപേക്ഷ എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് എന്നുള്ളതാണ് വിഷയം. ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും മനുഷ്യരോട് പറഞ്ഞു, ഇതാ ഈ കാറ്റിനെ സൃഷ്ടിക്കുകയും അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സർവശക്തനായ മഹാകാരുണികനായ ആ യജമാനോട് പ്രാർത്ഥിച്ചോളിയും കൂട്ടരെ, വേറാരോടും പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൊരുൾ. മനുഷ്യന്റെ ജന്മവാസനയാണ് പ്രാർത്ഥന. പക്ഷേ അത് എങ്ങോട്ട് എന്നതിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. സർവപ്രവാചകന്മാരും മനുഷ്യരോട് ഉപദേശിച്ചത് അതാണ്, അല്ലാഹുവിനോട് വേറാരോടും പ്രാർത്ഥിക്കരുത്. മഴയില്ലാതെ കഷ്ടപ്പെട്ടു, കിണറ്റിലും കുളത്തിലും കിണറ്റിലും തോട്ടിലും ഒന്നും വെള്ളമില്ലാതെയായി, ചൂട് കഠിനമായി, ദാഹവെള്ളം കിട്ടാതെ ആളുകൾ കഷ്ടപ്പെട്ടു. എന്ത് പരിഹാരം? മഴ പെയ്യണം, വേറെ പരിഹാരമൊന്നുമില്ല. മഴ പെയ്യിക്കാൻ ആരെക്കൊണ്ട് കഴിയും? മുമ്പ് അബുദാബിയിലും മദ്രാശിയിലും ഒക്കെ മഴ പെയ്യിപ്പിച്ച വർത്തമാനം കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തേ, ഒരുപാട് അധ്വാനിച്ചു, എമ്പാടും പണം ചെലവഴിച്ച് കഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ആർക്കും കിട്ടിയില്ല എന്ന് തന്നെയല്ല, അവര് പെയ്യിപ്പിച്ച ആ മഴവെള്ളം തട്ടിയവർക്കൊക്കെ സുഖക്കേടായെന്നാണ് കേട്ടത്. ശരിയാവൂല. ഇങ്ങനെ വിഷമിച്ച ആ സന്ദർഭത്തിൽ മലക്ക് അമ്പിയാക്കന്മാർ പറഞ്ഞു, ഏ കൂട്ടരെ, ഈ കാർമേഘങ്ങളുടെയും കാറ്റിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും എല്ലാത്തിന്റെയും സൃഷ്ടാവുന്ന എന്താവുമായ യജമാനോട് പ്രാർത്ഥിച്ചോളി, വേറെ ആരോടും പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൊരുൾ. യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനും അവകാശമില്ല. പക്ഷെ അഭിപ്രായ വ്യത്യാസവും കക്ഷിത്വവും സംഭവിച്ചിരിക്കുന്നു. അവകാശമില്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചിരിക്കണം. എന്താണ് പ്രാർത്ഥിക്കാൻ പറ്റിയവര് വേറെയും ഉണ്ടെന്നാണ് വാദം. അള്ളാഹുവിന്റെ ഔലിയാക്കളോട് പ്രാർത്ഥിക്കാം മൊത്തത്തിൽ ചുരുക്കി പറയട്ടെ എന്ന് വാദിക്കുന്നു. ഞാൻ പള്ളി ദർസിൽ ഹിതാബത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഉസ്താദിനോട് ഒരിക്കൽ ചോദിച്ചു, ഉസ്താദെ, മുഹിന്ദി ഷേഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് നമ്മൾ സമ്മതിക്കുന്നുവല്ലോ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് തേടുന്നത് സമ്മതിക്കുന്നുമില്ലല്ലോ, എന്താ വ്യത്യാസം? അപ്പൊ എന്നെ കുറച്ച് ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത് ഉസ്താദിന് ഇഷ്ടമായില്ലെന്ന് മനസ്സിലായെന്നല്ലാതെ സംശയം തീരത്തക്കവണ്ണം ഒന്നും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദയവുണ്ടായി, എന്റെ സംശയം തീരാത്തക്കവണ്ണം എന്തെങ്കിലും പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എടോ, മുഹിദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിന് പ്രിയപ്പെട്ട ആളാണെന്നും ഗുരുവായൂരപ്പൻ അള്ളാഹുവിന് വെറുക്കപ്പെട്ട ആളാണെന്നും നിനക്കറിഞ്ഞൂടയോ എന്നാ പറഞ്ഞത്. ഓഹോ, അതാണോ കാര്യം? യഥാർത്ഥത്തിൽ എനിക്കത് അറിഞ്ഞൂടട്ടോ, പക്ഷെ അത് ഞാൻ അവരോട് പറഞ്ഞില്ല. പറഞ്ഞാൽ കുഴപ്പമുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അത് പറയാതെ ഞാൻ പിന്നെ പറഞ്ഞതാണ്, ഓഹ് അങ്ങനെയാണെങ്കിൽ ഈശാ നബിയോട് വിളിച്ചു തേടുന്നത് നമ്മൾ എതിർക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എടാ കുരുത്തം കെട്ടോനെ, നീ ഇപ്പോൾ തന്നെ തല തിരിഞ്ഞു പോയോന്നാ. പിന്നെ ഒരു എമ്പാടും തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഈ മുസ്ലിയാക്കന്മാരുടെ വാദം. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഔലിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇഷ്ടപ്പെട്ടവരുന്നാട്ടോ, കൈകാര്യകർത്താക്കൾ എന്ന അർത്ഥത്തിലല്ല അവിടെ ഔലിയ എന്ന് പറയുന്നത്. ഔലിയ ഉള്ളാഹി എന്ന് വെച്ചാൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരെന്ന് അതിന് വായന. അങ്ങനെ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നതിന് വിരോധമില്ല, വെറുക്കപ്പെട്ടവരാണെങ്കിൽ പാടില്ല എന്നാണ് ഈ മുസ്ലിയാക്കൾ പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് നോക്കിയിട്ട് ഇവ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ചുരുക്കം, അഭിപ്രായ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു, സംഭവിക്കരുതായിരുന്നു, പക്ഷെ സംഭവിച്ചു, എന്ത് ചെയ്യും? അങ്ങനെ ഈ സമുദായത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ അള്ളാഹു അല്ലാത്തവരോട്, അള്ളാഹുവിന്റെ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ജാറുകട്ടി പൊന്തിക്കലും മറ്റും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ വളരെ ശക്തിയായി സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ പുത്തമ്പള്ളി ജാറത്തിലെ ഉറൂസിന്റെ പരസ്യം നിങ്ങൾ ഒരു മുസ്ലിം പത്രത്തിൽ കാണാറില്ലേ? അപ്പൊ നാണക്കേട്, മുസ്ലിം പത്രത്തിൽ വരുന്നത് മഹാനാണക്കേട്. മാറൂ വ്യാധികൾക്ക് ആശുപത്രി, മാറാവ്യാധികൾക്ക് ജാരത്തിലെ നിലവിളിക്കലെ വെളിച്ചെണ്ണ, കിണറ്റിലെ വെള്ളം, പരസ്യം കാണുന്നില്ല നിങ്ങൾ. അപ്പോൾ ഈ ജാരത്തിന്റെ ആളുകളൊക്കെ എന്താ പറയുന്നത്? ഏ മനുഷ്യരെ, നിങ്ങൾക്ക് വല്ല ആവശ്യം നേരിടുകയും നിങ്ങളുടെ സ്വന്തം പരിശ്രമത്തിൽ അത് നിറവേറാൻ കഴിയാതെ വരികയും ചെയ്താൽ അതിനെപ്പറ്റി അപേക്ഷ പറയുവാനും, അതായത് പ്രാർത്ഥിക്കുവാൻ, അതുപോലെ എന്തെങ്കിലും അപകടം വന്നിട്ട് അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയാതെ വന്നാൽ അതിനെപ്പറ്റി അപേക്ഷ പറയുവാനും, അതായത് പ്രാർത്ഥിക്കുവാൻ ഈ ജാരത്തിൽ വന്നോളി. ഇതല്ലേ എല്ലാ കൂട്ടരും പറയുന്നത്? പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹു ആകുന്നു, വേറെ ആരുമില്ലെന്ന് പറയുന്നത് ശരിയല്ല, വേറെ ആളുണ്ട് എന്നാണ് ഇവരെല്ലാവരും തെളിയിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥ എവിടെ എത്തിയിരിക്കുന്നു അറിയോ നിങ്ങൾ? ഈ ജാരങ്ങളിലേക്കുള്ള ഈ മനുഷ്യന്റെ ആ പിടിവലി, ആഭിമുഖ്യം മനുഷ്യഹൃദയങ്ങളെ വളരെ ശക്തിയായി പിടികൂടിയിരിക്കുന്നു. എന്റെ ചെറുപ്പത്തിൽ, എനിക്ക് 4 വയസ്സ് പ്രായമാണ്, എന്റെ നാട്ടിൽ ഒരു മക്കാമുണ്ട്. മക്കാം എന്ന് വെച്ചാൽ തങ്ങന്മാരെ കബറടക്കുന്ന ഒരു വലിയ ഒമ്പൻ കെട്ടിടം വലിയ കൂട്ടുണ്ട്. അത് വളരെ ഉയരത്തിലുള്ള ഒരു പിന്നെ കെട്ടിടമാണ്. അതിന്റെ താഴികക്കുടം കാറ്റിന്റെ ശക്തിയിൽ കേടുവന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ നാട്ടിൽ എന്ത് മുസീബത്ത് സംഭവിച്ചാലും പേപ്പട്ടിയുടെ ശല്യം ഉണ്ടാകുന്ന നാടാണ് അവിടെ. അതുപോലെ ഈ ചപ്പട്ട, വസൂരി മുതലായ രോഗങ്ങൾ ഉണ്ടാകലുണ്ട്. പിന്നെ പുഴ അഴിമാടാകുന്ന സ്ഥലമാണ് അവിടെ. അങ്ങനെ മാട് വെട്ടിമുറിക്കലാണ് പതിവ്. വെട്ടിമുറിക്കാൻ ഒന്നോ രണ്ടോ ദിവസം താമസിച്ചു പോയാൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇങ്ങനെയുള്ള പല വിഷമങ്ങളുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ഈ വകയിൽപ്പെട്ട എന്ത് സംഭവിച്ചാലും ആളുകൾ പറയും, ഈ ബലാഗ് മുസീബത്തുകൾ ഇറങ്ങാതിരിക്കുന്നത് എങ്ങനെയാണ്? ആ മഖാമിന്റെ താഴെയൊക്കെ കേടുവന്നിട്ട് ഇതുവരെ നന്നാക്കിയോ? ഇതാണ് ഞാൻ കേട്ടത്. ഒരു വിശ്വാസം എന്റെ മനസ്സിലേക്ക് കടന്നുകൂടുകയാണ്. കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാരങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാരങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. അപ്പോ യഥാർത്ഥവും വസ്തുതയും എത്ര വലിയ കുഴപ്പത്തിലാണ്. ഈ ജാരങ്ങളിലേക്കുള്ള നേർച്ചയാടുകൾ ഒരു തരം ആരാധ്യ വസ്തുക്കളാണ്. ഉള്ളാൽ, അതായത് മംഗലാപുരത്തു നിന്ന് തെക്ക് ഉള്ളാൽ എന്ന് പറഞ്ഞ നാടുണ്ട്, അവിടെ വലിയൊരു ജാറമുണ്ട്. ആ ജാറത്തിലേക്ക് നമ്മുടെ നാട്ടിൽ വലവാറിലൊക്കെ ആട്ടിനെ നേർച്ചയാക്കി വിടലുണ്ട്. അതുപോലെ മൊഹദ്ദീ ഷേഖിന്റെ പേരിലും ആടുകളെ നേർച്ചയാക്കി വിടലുണ്ട്. അങ്ങനെയുള്ള ആടുകളോട് മനുഷ്യരുടെ ആദരവ് എത്രത്തോളമാണെന്നറിയുമോ? തിരൂർക്കാട്ട് എന്റെ മഹലിൽ ഒരു നേർച്ചയാടിന്റെ കഴുത്തിൽ ഒരു സഞ്ചി കെട്ടി തൂക്കി നടക്കുന്നുണ്ടായിരുന്നു. ആളുകൾ നേർച്ചപ്പണം ആ സഞ്ചിയിലിടും. അപ്പോൾ അത് നോക്കിയിരിക്കുന്നുണ്ട് ഒരു സ്ഥലം മനുഷ്യർ. അങ്ങനെ അത് പൊട്ടിച്ചു തീർക്കും. ഇങ്ങനെയുള്ള ഒരാട്ടിന്റെ കഴുത്തിൽ നിന്ന് ഒരു മോമിനായ മനുഷ്യൻ സഞ്ചി പൊട്ടിച്ച് അടുപ്പിലേക്ക് കണ്ടിട്ടു. മുസ്ലിമായിട്ട് നടക്കാനും തയ്യാറില്ല, കാഫറാണെന്നുള്ളത് സമ്മതിക്കില്ല. അങ്ങനത്തെ ആളുകൾ ആ മനുഷ്യനെ വളഞ്ഞുകൂടി അവനെ കൈയേറ്റം ചെയ്യുവാൻ, വേണ്ടി വന്നാൽ കൊല്ലാൻ വരെ അവർ തയ്യാറായിട്ടു. ആ പാവം അവിടെ നിന്ന് ഓടി പെരിന്തൽമണ്ണയിൽ പോയി ലോഡ്ജിന് റൂമെടുത്ത് ഒളിച്ചു താമസിച്ചു. അന്ന് അവിടുത്തെ എസ് ഐ എന്റെ ഒരു പരിചയക്കാരനായിരുന്നു മൂസ. അദ്ദേഹം കുറച്ച് വിവരമുള്ളവനും വിശ്വാസമുള്ളവനുമാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ ചെന്ന് പറഞ്ഞ്, അദ്ദേഹം സ്ഥലത്ത് വന്ന് കുറെ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി എന്തൊക്കെയോ സംസാരിച്ച് അങ്ങനെ ഒരു വിധം ആ തീ ഊതിക്കെടുത്തി കേട്ടോ. കൊലക്കുറ്റമാണ് ഇത്ര ചെയ്തത്. മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ആളുകൾ കയറിഞ്ഞറിഞ്ഞിരിക്കുന്ന ഒരു ബസ്സിലേക്ക് ഒരു സമർത്ഥൻ ഇങ്ങനെയുള്ള ഒരു ആട്ടിനെ പിടിച്ചു കയറ്റി. അയാൾക്ക് ആട്ടിനെ കൊണ്ട് എവിടെ കൊണ്ടുപോയി ചില ഉദ്ദേശമുണ്ട് അതിനു വേണ്ടിട്ട്. ആ ബസ്സിനകത്ത് ഇരുന്നിരുന്ന വയസ്സന്മാര് വരെ, പെണ്ണുങ്ങൾ വരെ എല്ലാവരും എണീച്ചു നിന്ന് യാത്ര ചെയ്തു ഈ ആട്ടിനോടുള്ള ആദരവിനാൽ. ഈ സമുദായം എവിടെ എത്തിയിരിക്കുന്നു സഹോദരങ്ങളെ? എന്റെ അനുഭവം പറയുകയാണെങ്കിൽ, ബസ്സിൽ കയറിയിട്ട് ഇരിക്കാൻ സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിക്കും ഇരട്ടി ചാർജ് കൊടുത്താലും വേണ്ടില്ല കേട്ടോ. എന്നിട്ട് ആ ബസ്സിൽ നിന്ന് ആട്ടിനെ ഇറക്കുന്നത് വരെ ഈ മനുഷ്യർ മുസ്ലിമായി ജീവിക്കുകയുമില്ല, കാഫിറാണെന്ന് സമ്മതിക്കുകയില്ല. അങ്ങനത്തെ ഒരു എണീച്ചു നിന്നു ആട്ടിനോടുള്ള ആദരവ് ഈ സമുദായം എത്തിയ രംഗമാണ് ഈ നിങ്ങൾ ഈ കാണുന്നത് കേൾക്കുന്നത്. ഒരു കാലം ഞാൻ മുമ്പ് 1955 ആദ്യം മക്കത്ത് വന്നത്, എന്നിട്ട് 4 ഇവിടെ താമസിച്ചു. ആ കാലഘട്ടത്തിലാണ് ഈജിപ്തിലെ ജമാൽ അബ്ദുൽ നാസറും സൗദി രാജാവും തമ്മിൽ കുഴപ്പത്തിലായത്. പരസ്പരം ഭയങ്കരമായ ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, ചീത്തകൾ ഒക്കെ അങ്ങനെ ധാരാളം കേൾക്കാമായിരുന്നു. റേഡിയോയിലും പത്രങ്ങളിൽ വായിക്കുകയും ചെയ്യാമായിരുന്നു. ആ കാലത്ത് മിസറിൽ നിന്ന് കൈബത്തിന്റെ കില്ല നൂറ്റാണ്ടുകളായി കൊണ്ടുവന്നിരുന്നത് മുടക്കി, അവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എന്നിട്ട് അക്കാര്യം പാകിസ്ഥാൻ ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. ഞാനിവിടെ ഉണ്ടെന്ന് പാകിസ്ഥാൻ ഗവൺമെന്റ് ഈ ആവശ്യത്തിലേക്ക് വേണ്ടി ലാഹോറിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഞാൻ പിന്നീട് ലാഹോറിൽ ഒരുക്കെ പോകേണ്ടായി എന്നാണ് അത് ശരിക്കറിഞ്ഞത്. ആ കമ്മിറ്റി ഈ കില്ലയുടെ പണിയൊക്കെ തീർത്ത് അത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഘോഷയാത്രയായി പുറപ്പെട്ടു. അങ്ങനെ തീവണ്ടിയിൽ കറാച്ചിയിൽ എത്തിച്ച് കറാച്ചിയിൽ നിന്ന് കപ്പലിൽ ജിദ്ദയിൽ കൊണ്ടുവരലാണ് പരിപാടി. ഘോഷയാത്ര പുറപ്പെട്ട് കുറച്ചങ്ങോട്ട് ചെന്നാൽ അവിടെ അലി അദ്ഹൂരി എന്നുപേരായ ഒരു ഷെയ്ഖിന്റെ ജാറമുണ്ട്. ആ ജാറത്തിങ്കിൽ പോയി 7 തവാഫ് ചെയ്തു ഈ കില്ലയുമായിട്ട്. എന്നിട്ടാണ് അത് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇത് കണ്ടിട്ട് അവിടെയുള്ള നമ്മളുടെ ആളുകൾ, സലഫികൾ, മുജാഹിദുകൾ, അവിടെ അഹ്ലുൽ ഹദീസ് എന്നാണ് പറയാ, അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരതിനെതിരായ പത്രപ്രസ്താവനയും ലഘുലേഖയും നോട്ടീസുകളും ഇറക്കി യോഗം കൂടി വലിയ ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ ഇത് ചെയ്തവര് അവരുടെ അനുകൂലങ്ങളും അതിന് മറുപടി പറഞ്ഞുകൊണ്ടുള്ള പരിപാടികളും നടന്നു. അങ്ങനെ ലാഹൂർ ആകെ ഒന്ന് കലങ്ങി മറിഞ്ഞു. വിവരം ഇവിടെ സുഹൃദിയിലൂടെ അറിഞ്ഞപ്പോൾ ഇനി അത് വേണ്ടെന്നും പറഞ്ഞു. പാകിസ്ഥാൻ ഗവൺമെന്റിന് ഒരു വലിയ കാര്യം ഏൽപ്പിച്ചിട്ട് ആദ്യത്തേതും അവസാനത്തേതും ആ ഒന്നുകൊണ്ട് കഴിഞ്ഞു. പിന്നെ ഇവിടെ തന്നെ അതിന് ഏർപ്പാടാക്കി കേട്ടോ. കഴബത്തിന് മേലെ ഇടുവാനുള്ള കില്ല, കഴബത്തിന്റെ അടുക്കലുള്ള തവാഫ് 7 എന്നുള്ളതിനോട് ഒപ്പിച്ചിട്ട് ഈ ജാറം തവാഫ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഇനിയൊരു സംഗതി കൂടി നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതം തോന്നും. ആ തോന്നിക്കോട്ടെ. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ സയ്യിദ് അബുല്ലാല മൗദൂദി സാഹിബായിരുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന ഈ സമുദായം അള്ളാഹു അല്ലാത്തവരോട്, അള്ളാഹുവിന്റെ അവലിയാക്കളോടുള്ള പ്രാർത്ഥനയുടെ സ്ഥിതി മനുഷ്യ ഹൃദയങ്ങളിൽ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു സഹോദരങ്ങളെ. എവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു അതിനു വല്ല ചൂരുമണമുണ്ടോ ഈ സമുദായത്തിൽ? കുറച്ച തമ്പുരാനെ എന്താ ഇനി നമ്മൾ വേണ്ടത്? ഇരിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പൊരുൾ ഞാൻ ചുരുക്കം, അതുമായിട്ടുള്ള പൊരുത്തക്കേട് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി അഷഹദു എന്നതിന്റെ ആശയവും പറയേണ്ടതുണ്ട്. അഷഹദു ഞാൻ സാക്ഷിയാകുന്നു എന്നതിന്റെ മേന, അള്ളാഹുവാണ് ഇലാഹ്, അതായത് പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ, വേറെ ആരുമില്ല എന്ന സത്യത്തിന് ഞാൻ സാക്ഷിയാകുന്നു, ഇതാണ് അഷഹദുവിന്റെ മേന. എന്നാൽ ആ സംഗതി എത്രത്തോളമാണ് ഇവിടെയുള്ളത്? ഈ മനുഷ്യർ ഇത് എത്ര ശക്തിയായിട്ടാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ അവലിയാക്കൾ, അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി എത്രയാണ് മെനക്കെട്ടിരിക്കുന്നത് അവരുടെ ആലിമീങ്ങൾ. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, വേറെ ആരോടും പ്രാർത്ഥിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അങ്ങ് നിങ്ങളോളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം അതാണ്. എന്നിട്ട് ഈ മനുഷ്യർ പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവരാണ് അവിടുത്തെ അവലിയ, അവിടുത്തെ അവലിയ, മുനമ്പത്തെ ബീവി എന്നാണ് ജാതി തന്നെ ഇതുവരെ ആർക്കും അറിഞ്ഞൂടാ. ഹിന്ദു, ക്രിസ്ത്യൻ, മറ്റേത് മറിച്ചൊക്കെ ഉണ്ടല്ലോ, ഏതിൽപ്പെട്ടതാണ് ഈ പെണ്ണെന്ന് ആർക്കും അറിഞ്ഞൂടാ. എന്നിട്ട് അവിടെയും പോയി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനക്കേട് പഠിച്ച തമ്പുരാനെ എവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ആ ജാരത്തിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലേ, പരിഹസിക്കലല്ലേ അത്. അവിടെ മുതിയമാർ എന്ത് വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനേക്കാണ് വലിയ മുസീബത്ത് ഇനി എന്താ നമുക്ക് സംഭവിക്കാനുള്ളത്? മുസ്ലിം സമുദായത്തിന് സംഭവിച്ച സർവ മുസീബത്തുകളുടെയും അടിസ്ഥാനം ഈ ഇതാണ്, ഏറ്റവും പ്രധാനമായ വിഷയം ഇതാണ്. എന്താണ് ഈ ആളുകൾ ഇപ്പൊ ബാബരി മസ്ജിദ് ഇങ്ങനൊക്കെ ആക്കിയല്ലോ, എന്നിട്ട് ബന്ധപ്പെട്ടുണ്ടായത് ഒന്നുമില്ല. അജ്മീർ ദർഗ ഒന്ന് പൊളിക്കാൻ ഒഴുകി നോക്കട്ടെ, അപ്പൊ കാണാം ആളുകൾ അതിനുവേണ്ടി മരിക്കണത്. അജ്മീർ ദർഗ കേട്ടോ, കാശ്മീരിലുണ്ടല്ലോ എന്തോ ഒരു മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് അതെങ്ങാനും പൊളിക്കാൻ ഒന്ന് ഒരുങ്ങി നോക്കട്ടെ, അന്ന് കാണാം ഈ മുസ്ലിം എന്ന് പറയുന്നവന്റെ സ്വഭാവം. അപ്പോൾ സംഗതി വളരെ ഭയങ്കരമാണ്, വളരെ ദയനീയമാണ്. ഇതിലപ്പറഞ്ഞൊന്നും വരാനില്ല. അള്ളാഹുവാണ് പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ, വേറെ ആരുമില്ല എന്ന സത്യത്തിന് ഞാൻ സാക്ഷിയാകുന്നു എന്നാണ് ഈ പറയുന്നത്. അശ്ഹദുവിന്റെ മയനാദാ അഥവാ ഏ കൂട്ടരെ നിങ്ങളുടെ അശ്ഹദുവിന്റെ മയനെ ഞാൻ നിഷേധിക്കുന്നു എന്നാണോ? എന്താണ് എന്തൊക്കെ നമ്മൾ വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാം ഷഹാദത്ത് കരിമയുടെ സ്ഥിതി നോക്കിയാൽ ഈ സമുദായം ബഹുഭൂരിപക്ഷവും അതിനെ എതിർക്കുന്നു. യാതൊരു നിവൃത്തിയില്ല. ഇത് ഇങ്ങനെ മനസ്സിൽ ബോധ്യപ്പെട്ടിട്ട് ഇങ്ങനെ എടുകേറായി എന്താറപ്പേ ഞാൻ വേണ്ടി ഞാനിതെങ്ങനെ പറയാതിരിക്കും എന്ന് കേട്ടോ, വളരെ പരിഭ്രമത്തിലാണ് ഞാൻ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് അത് തന്നെ ഞാൻ പറയുന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, തറാവീഹ് 20 റക്അത്ത് 8 റക്അത്ത് അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നിങ്ങൾ 200 റക്അത്ത് നിസ്കരിച്ചോ, നിങ്ങൾക്ക് അള്ളാഹു നല്ല കൂലി ആരട്ടെ. പക്ഷേ ഇതെന്താണ് വിഷയം? ഇനി എന്താ പോടുന്ന് ബാക്കിയുള്ളത്? പ്രാർത്ഥന ഇബാദത്താണ് എന്ന് പറഞ്ഞത് അതിലും ഒരു തർക്കമുണ്ടോ? സംശയമുണ്ട്. അള്ളാഹുവിന് പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കാം, അല്ലാത്തവരോട് പറ്റൂല എന്നാണ് ഒരിക്കൽ തെളിഞ്ഞു വന്നത്. അത് ഞാൻ അവിടെ കേൾപ്പിച്ചു. ഇനി പ്രാർത്ഥന ഇബാദത്താണ് എന്നുള്ളത് ഇവർ സമ്മതിക്കുന്നുണ്ടോ? അതും ഒരു സംശയം തന്നെയാണ്. എന്തെങ്കിലും നമ്മളൊരു കുടുക്കിൽപ്പെട്ടു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഠിച്ചവനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒന്നാണല്ലോ ആ പറച്ചില്ല. അതിപ്പോ ഇബാദത്ത് എന്ന് പറയാൻ അങ്ങനെ എന്താവുന്നുള്ളത്? അതിൽ യാതൊന്നും ഒരു അധ്വാനമില്ല, ഒരു പൈസന്റെ ചെലവില്ല. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നല്ലേ, അതിപ്പോ ഇബാദത്ത് എന്ന് പറയാനുണ്ടോ എന്നെങ്ങാനും വല്ല തർക്കവും ഉണ്ടോ? പക്ഷേ ആരെന്ത് പറഞ്ഞാലും ശരി, അത് ഇബാദത്താണ്. അള്ളാഹുവിന്റെ കലാം കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടനവധി ഹദീസുകളെ കൊണ്ടും തെളിഞ്ഞ ഒരു കാര്യമാണത്, പ്രാർത്ഥന ഇബാദത്താണെന്നുള്ളത്. പ്രാർത്ഥന ഇബാദത്താണെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് രേഖയായി ഒരു ഖുർആൻ ആയത്ത് നബി ഓതി കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. وقال ربكم നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ادعوني استجب لكم എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാകുന്നു എന്ന്. ان الذين يستكبرون عن عبادتي എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആർ അഹങ്കാരം നടിക്കുന്നുവോ, സയ്യദുഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യന്മാരായ അവസ്ഥയിൽ അവർ നരകത്തിൽ കടക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഉദ്ഉനി എന്ന് ആദ്യം പറഞ്ഞു, എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചോളീൻ. പിന്നെ പറഞ്ഞു, എനിക്ക് ഇബാദത്തിനെ പറ്റി നിങ്ങൾ ആര് അഹങ്കരിക്കുന്നുവോ അവരുടെ കാര്യം അപകടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞ ഇബാദത്ത് അതിനു മുമ്പ് പറഞ്ഞ പ്രാർത്ഥനയാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് വേറെ തെളിവ് ആവശ്യമില്ല. നബി അത് പറഞ്ഞു എന്നുള്ളത് മാത്രം അങ്ങേയറ്റം മതിയായ തെളിവാണ്. പക്ഷേ നബി അത് പറഞ്ഞു. ആ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ആയത്ത് ഓതി കേൾപ്പിക്കുകയും കൂടി ചെയ്താൽ വെളിച്ചത്തിന്റെ മേലെ വെളിച്ചമായി. അപ്പൊ അത് അങ്ങേയറ്റം ഉറച്ചൊരു വിഷയമാണ്, പ്രാർത്ഥന ഇബാദത്താണ് എന്നുള്ളത്. പ്രാർത്ഥന തന്നെയാണ് ഇബാദത്ത്. പിന്നെ ഒരു വാദ്യവും കൂടി ഉണ്ട്, അതും കൂടി വളരെ എളുപ്പത്തിൽ ഒറ്റ പ്രാവശ്യം കേട്ടാൽ കാണാപാടാക്കാവുന്നതാണ്. പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാകുന്നു. അതായത് ആരാധന കർമ്മരൂപത്തിലുണ്ട്, വാക്കുരൂപത്തിലുണ്ട്, ചെയ്യലുണ്ട്, ഉപേക്ഷിക്കലുണ്ട് അല്ലെ. ഉപേക്ഷിക്കൽ ആരാധന അങ്ങനെ പറഞ്ഞുതരാം. പിന്നെ മാനസികമായുള്ളതും ഉണ്ട്. ഇങ്ങനെ ഏത് വിധത്തിലുള്ള ആരാധനയായാലും അതിന്റെ എല്ലാം കാതൽ പ്രാർത്ഥനയാണെന്ന് സാരം. നമസ്കാരം ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. പക്ഷേ നമസ്കരിക്കുന്നവന്റെ മനസ്സിൽ പ്രാർത്ഥന വേണം, അല്ലാഹുവേ എന്റെ പാപം പുറത്തു തരണേ, ഞാൻ വലിയ പാപിയായി പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണേ, എന്നെ സ്വർഗത്തിലാക്കി തരണേ, നരകത്തിൽ എന്ത് രക്ഷിക്കണേ എന്നെല്ലാമുള്ള പ്രാർത്ഥന നമസ്കരിക്കുന്നവന്റെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോഴേ നമസ്കാരം ഇബാദത്താകുള്ളൂ. ഇനി നമസ്കാരം പതിവില്ലാത്ത ഒരുത്തൻ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചെന്നുപെട്ടപ്പോൾ എല്ലാവരും നമസ്കരിക്കുന്നു, ഞാനിങ്ങനെ ഇപ്പൊ വെറുതെ കൊച്ചിയിരിക്കാം. അങ്ങനെ ഇവരെല്ലാം നമസ്കരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇരുന്നാൽ അത് മോശമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ആളെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചു എങ്കിൽ ആ നമസ്കാരം ഇബാദത്തല്ല. എന്താ കാരണം? അവിടെ പ്രാർത്ഥനയില്ല. പിന്നെയുണ്ട് ഒരു ജാതി നമസ്കാരം, അതായത് ഖുതുബിയത്ത് എന്ന് പേരായ ഒരു റാത്തീബുണ്ട്. ഒരു 1000 പ്രാവശ്യം മുഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് അതിന്റെ പ്രധാന ഭാഗം. ആ റാത്തീബ് തുടങ്ങുന്നതിന്റെ മുമ്പ് 12 റക്അത്ത് നമസ്കരിക്കണമെന്നാണ് പറയുന്നത്. ആ നമസ്കാരത്തിലെ പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ? അനുഭവിച്ചവൻ പറയുന്നതാണ് കേട്ടോ, വെറുതെ അഭിപ്രായം പറയല്ല. എന്താണ്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിദ്ദീൻ തങ്ങളവറുകളെ, ഞങ്ങൾ ഇതാ ഈ ഖുതുബിയത്ത് തുടങ്ങാൻ പോകുന്നു, ഞങ്ങളിൽ നിന്ന് ഇത് കബൂലാക്കണേ, ഇത് നേർച്ചയാക്കിയ ആളുടെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ, ഞങ്ങളുടെയും മുറാദ് ഹാസിലാക്കി തരണേ, ഞങ്ങൾക്ക് നല്ല സംഖ്യ കൈമടക്ക് തരാൻ അയാൾക്ക് തോന്നിപ്പിക്കണേ. ഇതാണ്. അപ്പൊ നമസ്കാരം 3 വിധം. അള്ളാഹുവിന്റെ പരുത്തവും പരലോക മോക്ഷവും ആഗ്രഹിക്കുക എന്ന പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുള്ള നമസ്കാരം അള്ളാഹുവിന്റെ ഇബാദത്ത്. ആളെ കാണിക്കാൻ വേണ്ടിയുള്ള നമസ്കാരം ഇബാദത്തല്ല. പക്ഷെ അതിന് കുറ്റവും ശിക്ഷയും ഉണ്ട് കേട്ടോ, അത് ഇബാദത്തല്ല. മുഹിദ്ദീൻ ഷെയ്ഖിന്റെ പേരിലുള്ള ഖുതുബിയത്ത് റാതിബിന് മുമ്പ് ചെയ്യുന്ന നമസ്കാരം മുഹിദ്ദീൻ ഷെയ്ഖിന്റെ ഇബാദത്ത്. അതാ കാര്യം മനസ്സിരിപ്പാണ് ഇവിടെ ഒക്കെ നോക്കാനുള്ളത്. നിശ്ചയമായും കർമ്മങ്ങൾ പരിഗണിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. ഇവിടുത്തെ നിയ്യത്ത് ഇതാണ്. മുഹിദ്ദീൻ ഷെയ്ഖുമായുള്ള ആ മാനസിക ബന്ധം ഉറപ്പിക്കലാണ് ഇവിടുത്തെ നിയ്യത്ത്. പോയത് പോക്ക്. ഇത് നല്ലവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദുആഉമുഹുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാകുന്നു. ബാക്കി കേട്ടാൽ മൊമിനീങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു ജമാഅത്തിൽ പങ്കെടുക്കാൻ. അതെന്തിന്? പരലോകമോക്ഷം സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും കടന്നു കിട്ടണമെന്നുള്ള പ്രാർത്ഥന. ആ അടിസ്ഥാനത്തിലാണ് നടത്തം, പള്ളിയിലേക്ക് പോകുന്ന നടത്തം. ആ നടത്തം തന്നെ ഇബാദത്താണ്. എന്താ അവിടെ പ്രാർത്ഥന ഉണ്ട്? അവിടെ അതുകൊണ്ട് പള്ളിയിലേക്കുള്ള പോക്ക് ഇബാദത്താണ്, അത് പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതാണെന്നത് അതിന്റെ കാരണം. ഒന്ന്, ജിയാറത്തിലേക്കുള്ള പോക്കോ? ഏയ്, ജിയാറത്ത് എന്ന് പേര് പറയും, വെറുതെ അതിനൊന്നും ഒരു അർത്ഥം ഇല്ലട്ടോ. അജ്മീറിലേക്ക്, നാഗൂറിലേക്ക്, ഏർവാടിയിലേക്ക് ഒക്കെ പോകുന്നു. എന്താ അത്? ജിയാറത്തിന് എങ്ങനെ ഉണ്ടാവുന്ന പ്രാർത്ഥനയാണത്. അജ്മീറിൽ മരവിട്ട് കിടക്കുന്ന ജിഷ്തി എന്നറ്റം പറയും. അദ്ദേഹത്തിന്റെ നേരെയുള്ള ആഭിമുഖ്യവും അദ്ദേഹത്തോടുള്ള പ്രാർത്ഥനയും നിമിത്തമാണ് ആ യാത്ര. അതുകൊണ്ട് ആ യാത്ര ഇബാദത്താണ്, പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതായതുകൊണ്ട്. അമ്പലത്തിലേക്കും കനീസയിലേക്കും ഉള്ള പോക്കോ? അവിടെയുണ്ട് പ്രാർത്ഥന, അതുകൊണ്ട് അതും ഇബാദത്താണ്. പള്ളിയിലേക്കുള്ള പോക്കിൽ ഇങ്ങനെ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതായതുകൊണ്ട് കാലടികളുടെ എണ്ണം നോക്കി പ്രതിഫലം കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരിക്കുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. സിയാറത്തിന് പോകുക എന്നാ പറയല്, സിയാറത്ത് ഇസ്ലാമിൽ വേണ്ടപ്പെട്ട കാര്യമല്ലേ? ഖബർ സിയാറത്ത് വേണ്ടപ്പെട്ട സുന്നത്തായ കാര്യമല്ലേ എന്നുള്ള ന്യായം പറഞ്ഞിട്ടാണ് പോണത്. പക്ഷേ പ്രാർത്ഥന അതിൽ ഉൾക്കൊള്ളുന്നു, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന. അതുകൊണ്ട് നേരത്തെ നിസ്കാരം തന്നെ ശിർക്കായി മാറിയത് നിങ്ങൾ കേട്ടില്ലേ? അതുപോലെ ഈ സിയാറത്തും ശിർക്കായി പോയി. നമ്മൾ ആട്ടിനെയും കോഴിയെയും അറുക്കലുണ്ടല്ലോ, അതുകൊണ്ട് മൂന്ന് വിധം. ഹജ്ജിൽ ഒരു അറിവ് നടത്താനുണ്ട്, പിന്നെ ഉദ്ഹയ്യത്തിന്റെ അറിവുണ്ട്, അതിലൊക്കെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്നു, അതുകൊണ്ട് അള്ളാഹുവിനെ ബാധിച്ചാണ്. നമുക്ക് തിന്നാൻ വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയോ അറിവ് നടത്തുന്നു, അവിടെ പ്രാർത്ഥന ഇല്ല, അതുകൊണ്ട് അതൊരു ഹലാലായ കാര്യം. അറിവ് യാതൊരു കുറ്റവും ജവാണിയും ചെയ്തോളി. മഹദി ഷെയ്ഖിന്റെ പേരിലും ബദരികളുടെ പേരിലും മറ്റും അറിവ് നടത്തുന്നു, അവിടെ പ്രാർത്ഥന ഉണ്ട്. ആരോട്? ഷെയ്ഖിനോട്. അതുകൊണ്ട് ആ അറിവ് ഷെയ്ഖിന് ഭാഗത്താണ്. ഇതൊക്കെ വേർതിരിയുന്നത് ഈ മനസ്സിരിപ്പ് കൊണ്ടാണ്. നല്ലോണം ശ്രദ്ധിച്ചോളി. പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാകുന്നു. ഏതൊരു കാര്യം പ്രാർത്ഥന ഉൾക്കൊള്ളുന്നതാണെങ്കിൽ അത് ഇബാദത്താണ്. ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കൽ അള്ളാഹുവിനോടുള്ള ഭയഭക്തിയുടെയും പ്രാർത്ഥനയുടെയും അടിസ്ഥാനത്തിൽ ഇബാദത്താണ്. വ്യഭിചാരം ഉപേക്ഷിക്കൽ ഇബാദത്ത്. എത്ര എളുപ്പമാണ് നമുക്ക് ഇബാദത്തിന്. വ്യഭിചാരവും അതുപോലെയുള്ള ലൈംഗികമായ പാപങ്ങളുണ്ടല്ലോ, അതെല്ലാം ഉപേക്ഷിക്കുക. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ട്, ശിക്ഷയെ പേടിച്ചിട്ട്. അപ്പൊ അവിടെ പ്രാർത്ഥനയായി ഇബാദത്ത്. നല്ല ശ്രദ്ധിച്ചോളി കേട്ടോ, വലിയ വിഷയമാണിത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, മൂന്ന് ആളുകൾ ഒരു വഴിയിൽ നടന്നു പോയപ്പോൾ ഉണ്ടായ ഒരു വിഷമത്തെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടോ. അതൊരു ദീർഘമായ ഹദീസാണ്, അതിൽ നിന്നൊരു അംശം മാത്രം ഞാൻ എടുത്തു പറയുന്നു ഇപ്പോഴും. എന്താണ്? അവരിങ്ങനെ പോയിക്കൊണ്ടിരുന്നു, ജനവാസമില്ലാത്ത പ്രദേശം, സന്ധ്യയായി, അന്തിയുറങ്ങാൻ സ്ഥലം കാണുന്നില്ല. അങ്ങനെ ബേജാറായി നോക്കുമ്പോൾ ഒരു മലയുടെ ചരിവിൽ ഒരു ഗുഹ കണ്ടു. നോക്കിയാൽ തരക്കെടില്ല, അതിനുള്ളിൽ നിന്ന് നമുക്ക് രാത്രി സുഖമായി ഉറങ്ങാമെന്ന് കരുതി മൂന്നാളും കൂടി അതിൽ കടന്നു. അപ്പോഴതാ മലയുടെ മുകളിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് ഉരുണ്ടു വന്നിട്ട് ഗുഹയുടെ മുഖം അടഞ്ഞുപോയി. ഒരു നിവൃത്തിയില്ല പുറത്തു പോരാൻ. ഇവർ മൂന്നാളും കൂടി തള്ളിയാൽ അത് നീങ്ങൂല. അങ്ങനെ ഇന്താഞ്ഞു വേണ്ടി പറച്ചമ്പുരാനെ. അപ്പൊ അവരിൽ ഒരാള് പറഞ്ഞു, നമ്മൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള പുണ്യകർമ്മം എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെ ഒരാളൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ കല്ല് പറയാണ് നീങ്ങി. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ ബുഖാരിയിലും മുസ്ലിമിലും മറ്റെല്ലാ ഹദീസ് കിതാബുകളിലും രേഖപ്പെട്ട പ്രധാനപ്പെട്ട ഹദീസാണ്. രണ്ടാമത്തെ ആള് വേറൊരു കാര്യം പറഞ്ഞു, അത് പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞു, കുറേം കൂടി നീങ്ങി. മൂന്നാമത്തവൻ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നഹു കാനലി ഇബ്നത്തു അമ്മിലി, എനിക്ക് എന്റെ ഒരു പിതൃവ്യ പുത്രി ഉണ്ടായിരുന്നു, പുരുഷന്മാര് സ്ത്രീകളെ പ്രേമിക്കുന്നതിന്റെ അങ്ങേ അറ്റത്തോളം ഞാൻ അവളെ പ്രേമിച്ചു. പിന്നെ അങ്ങനെ പറയുന്നു, വിസ്തരിച്ച് പറയുന്നുണ്ട് അദ്ദേഹം. എനിക്ക് അവളിൽ നിന്ന് അവളോട് വലിയ ആഗ്രഹം ഉണ്ടായി, എന്റെ ആഗ്രഹം നിറവേറ്റി തരാൻ അവളോട് ഞാൻ പലവിധത്തിൽ ആവശ്യപ്പെട്ടു, അവൾ സമ്മതിച്ചില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവൾക്ക് പട്ടിണിയും പായേരവുമായി ബുദ്ധിമുട്ടി എന്റെ അടുക്കൽ വന്ന് സഹായം തേടി. ഞാൻ പറഞ്ഞു, എടി പെമ്പറന്നോളെ, എത്ര കാലമായി ഞാൻ നിന്നോടൊരു ആഗ്രഹം പറയുന്നു, നീ സമ്മതിച്ചില്ലല്ലോ, എന്താണ് വിശേഷം? ഇപ്പോൾ നിനക്ക് എന്റെ സഹായം ആവശ്യമായിരിക്കുന്നു അല്ലേ? ആ എന്താണ് വേണ്ടത്? 120 ദീനാറിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, ഇപ്പൊ ഒരുക്കുണ്ടോ? ആ പാവം മനമില്ല, മനസ്സാലെ സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം പറയാ, ഞങ്ങൾ ഇരുവരും ഒരുങ്ങി. ആ എല്ലാ രംഗവും അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ സദസ്സിൽ പറയാൻ പ്രയാസം. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, ഒരു പ്രയാസമില്ല. ആ അന്ത്യനിമിഷത്തിൽ അവൾ പറഞ്ഞു, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവകാശം കൂടാതെ മുദ്ര പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞു. അതായത് കന്യകയായിരിക്കാം, ഈ മുദ്ര പൊട്ടിക്കുവാനുള്ള അവകാശം നിഗാഹി കൊണ്ടല്ലേ ഉണ്ടാവുള്ളൂ, അതില്ലാത്ത സ്ഥിതിക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഓർമ്മിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർമ്മിച്ച് ഭയന്ന് പിൻവാങ്ങി. അവളെ ഞാൻ വിട്ടയച്ചു. ഇതെല്ലാം വിസ്തരിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ഒടുക്കം പറയുന്നു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ഫഅൽതു ദാലിക ബിത്തിഖാ വജ്ഹിക ഫഫറിദ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ. അല്ലാഹുവേ, മേൽപ്രകാരം ഞാൻ ചെയ്തത് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ പാറക്കല്ല് നിമിത്തം ഞങ്ങൾ അകപ്പെട്ട വിഷമം നീക്കിത്തരയണമേ എന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ മൂന്നാമന്റെ പ്രാർത്ഥനയോടുകൂടി ആ കല്ല് പൂർണ്ണമായി നീങ്ങുകയും അവരെല്ലാം ഇറങ്ങിപ്പോകുകയും ചെയ്തു എന്ന്. അപ്പോൾ നോക്കുക സഹോദരന്മാർ, എന്താണ് ഇവിടുത്തെ ഇബാദത്ത്? അത് ചെയ്യാതിരിക്കൽ ആണ് അവിടുത്തെ ഇബാദത്ത്. ഓഹോ, അത് ഇബാദത്താണോ? അതെ, പക്ഷെ അള്ളാഹുവിനോടുള്ള ഭയഭക്തിയുടെ അടിസ്ഥാനത്തിലാകണം, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടാകണം. അപ്പൊ പ്രാർത്ഥനയായി, പ്രാർത്ഥന ഇബാദത്തിന്റെ മജ്ജയാകുന്നു. അപ്പോൾ ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കൽ അള്ളാഹുവിനോടുള്ള ഭയഭക്തി നിമിത്തം, അപ്പോൾ ഇബാദത്തായി. മദ്യപാനം ഉപേക്ഷിക്കുക, അല്ല ഇത് പറഞ്ഞല്ലോ അപ്പോ, ഈ വ്യഭിചാരം ഉപേക്ഷിക്കുക, അതിനെ പറ്റി ഒരു ഹദീസ് കൂടി ഞാൻ പറയാം. അത് ഹദീസ് ദീർഘമായ ഒരു ഹദീസിൽ നിന്നൊരു അംശം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന് ലോകത്തുള്ള സർവ തണലുകളും, അതായത് വൃക്ഷങ്ങളുടെ തണൽ, കെട്ടിടങ്ങളുടെ തണൽ, ഉയർന്ന പർവ്വതങ്ങളുടെ തണൽ, നാം കയ്യിൽ പിടിച്ചു നടക്കുന്ന കൊടയുടെ തണൽ, ഈ വക യാതൊരു തണലുമില്ലാതെ ഒരു കാലം വരാൻ പോകുന്നു. മനുഷ്യരുടെ തലയ്ക്ക് മീതെ ഒരു ചാൺ ഉയരത്തിൽ സൂര്യൻ ഇന്നത്തെക്കാൾ എത്രയോ അധികം ചൂട് ഇരട്ടിപ്പിച്ച് തലയ്ക്ക് മീതെ നിർത്തപ്പെടുന്നതുമാകുന്നു. മനുഷ്യർ വിയർപ്പിൽ മുങ്ങുമെന്നാണ് പറയുന്നത്, വിയർപ്പിന്റെ കടൽ. അങ്ങനെയുള്ള ആ വിഷമഘട്ടത്തിൽ അല്ലാഹു ഒരു കൂട്ടം, അല്ല ഏഴു കൂട്ടം ആളുകൾക്ക് പ്രത്യേകം തണൽ നൽകും എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. അതിൽ ഒന്ന്, ورجل دعته امرأة ذات منصب وجمال فقال إني أخاف الله. ഉയർന്ന കുടുംബത്തിൽപ്പെട്ട സുന്ദരിയായ ഒരു പെണ്ണ് ആ ദുർവൃത്തിക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിൻവാങ്ങിയ പുരുഷൻ. അങ്ങനെയുള്ളവർക്ക് മേൽ പറഞ്ഞ അതികഠിനമായ വിഷമം കൊടുമ്പിരിക്കൊള്ളുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു പ്രത്യേകം തണൽ നൽകും എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിച്ചിരിക്കുന്നു. കേട്ടോ, യൂസുഫ് നബിയെ മിസ്രിലെ രാജാവിന്റെ ഭാര്യ പിടിച്ചു വെച്ചപ്പോൾ കുതിരച്ചാടിയതുപോലെ, കേട്ടോ, എല്ലാവരും അറിയുമല്ലോ ആ കിസ്സ. അവർക്ക് പ്രത്യേകം തണൽ നൽകുന്നുണ്ട്. അപ്പൊ ഈ സന്ദർഭത്തിൽ ആ ദുർവൃത്തിയിൽ നിന്ന് പിൻവാങ്ങൽ, അതുവഴി അത് മഹത്തായ ഇബാദത്താണ്, മജ്ജ തഖ്‌വയാണ്. ഇതുപോലെ എല്ലാം തന്നെ മദ്യപാനം വളരെ പ്രചരിച്ചിരിക്കുന്നു. മദ്യപാനി അല്ലാത്ത ഒരുത്തൻ അങ്ങനെ ഒരു കൂട്ടത്തിൽ ചെന്നുപെട്ടു എന്നിരിക്കട്ടെ, എല്ലാവരും കുറേശ്ശെ കുടിക്കുന്നു കണ്ടപ്പോ അവനെ പ്രേരിപ്പിക്കുന്നു, ഏ അത് എന്റെ റബ്ബ് വിരോധിച്ച ഒരു കാര്യമാണ്, ഞാൻ കുടിക്കൂല. സ്വർഗത്തിൽ ഇങ്ങനെ അള്ളാഹു യാതൊരു ദോഷവുമില്ലാത്ത